107. യുദ്ധം. ആകയാൽ യുദ്ധമുണ്ടായി. രാവെന്നില്ല, പകലെന്നില്ല. ഒരു മുഹൂർത്തമോ ഒരു ക്ഷണമോ നേരം പോലും വിരാമമില്ലാതെ യുദ്ധം തുടർന്നു. അങ്ങനെ 7 ദിവസം. അമ്പുതി അമ്പുതിയോടെന്നതിർക്കിലും മമ്പര മമ്പരത്തോടെന്നതിർത്തിയതിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല എന്ന് പ്രകീർത്തിക്കപ്പെട്ടു. കിഷ്കിന്ധ വീരന്മാർ കൊല്ലപ്പെട്ടു. രാക്ഷസ വീരന്മാരും വധിക്കപ്പെട്ടു. അതിനു മുൻപ് തന്നെ വീരന്മാരല്ലാത്ത 10,000 ഈയാമ്പാറ്റകളെ പോലെ ക്ഷാനേരം കൊണ്ട് ചത്തുകൊഴിഞ്ഞു. മരിക്കാത്തവരൊക്കെ മരിക്കുവോളമോ ജയിക്കുവോളമോ യുദ്ധം ചെയ്തു. ഒടുവിൽ രാമൻ രാവണനെ കൊന്നു. രാവണൻ അവന്റെ കർമ്മഫലം അനുഭവിച്ചു. രാമന്റെ കർമ്മഫലം രാമനെ കാത്തിരുന്നു. വാലിയുടെ മകൻ. ഇരുമ്പ്. ഘോരഭയാനകമായ ഇരുമ്പ്. അച്ഛ, ഞാൻ ഇരുമ്പ് കയ്യിലെടുക്കുകയാണ്. യുദ്ധത്തിൽ ഞാൻ എന്റെ കൈ കൊണ്ടും നഖം കൊണ്ടും തല കൊണ്ടും ഊരുകൊണ്ടും മുഴങ്കാലുകൊണ്ടുമാണ് പൊരുതിയത്. യുദ്ധം കഴിഞ്ഞു. രാവണൻ നശിച്ചു. സീത മോചിക്കപ്പെട്ടു. അനന്തരം അവളെ പച്ചയ്ക്ക് കത്തിക്കുന്നത് കണ്ടു നിൽക്കാൻ ഞാൻ കല്ലല്ല, മരമല്ല. ചോരയും മാംസവും കുറഞ്ഞ് ചേറായി കിടക്കുന്ന യുദ്ധഭൂമിയിൽ നിന്ന് ഞാൻ ഇരുമ്പ് കയ്യിലെടുക്കുന്നു. പ്രഖ്യാപിതമായ അമ്പും വില്ലുമല്ലിത്. വാൾ. തീയിനേക്കാളും വെള്ളത്തെക്കാളും കാറ്റിനേക്കാളും മൂർച്ചയേറിയ വാൾ. വാനരവംശത്തിന്റെയും രാക്ഷസ വംശത്തിന്റെയും വൃക്ഷഗൃദ്ര വംശങ്ങളുടെയും ചോരപ്പശയിലൊട്ടുന്നത്, കറുത്തിരുണ്ടത്. തകർന്ന ലങ്കാഗോപുരത്തിന് മുകളിൽ കയ്യിൽ വാളുമേന്തി ഏകനായി വാലിയുടെ മകൻ നിൽക്കുന്നു. കല്ലിനെ പിളർക്കുന്ന ഒരു കരച്ചിൽ അവന്റെ തൊണ്ടയിലൂടെ കടന്നു പോകുന്നു. ഇതോ പുതിയ ധർമ്മനീതികൾ. ഇതോ കിഷ്കിന്ധം പുതുക്കി പണിയാൻ മാരുതിയമ്മാവൻ കണ്ടെത്തിയ ജ്ഞാനമാർഗം. മരിച്ചവരുടെ കടൽ. ദുഃഖസൂചകമായി വെളുത്ത ശീല കൊണ്ട് ശിരസ് മൂടിയ രാക്ഷസന്മാരും അവരുടെ സ്ത്രീകളും കുട്ടികളും ശവങ്ങൾക്കിടയിൽ അനന്തമില്ലാതെ തിരച്ചിലുടയുന്നു. കണ്ണുകിട്ടുമ്പോൾ ഹൃദയവേദകമായ നിലവിളിയോടെ അതിനു മേൽ വീഴുന്നു. അപ്പോൾ മാത്രം കാകനും കഴുകനും കുറുനരിയും പേടിച്ച് പിന്മാറുന്നു. അരനിമിഷത്തേക്ക്. എന്തിനാണ് അവളെ വീണ്ടെടുത്തത്? പച്ചയ്ക്ക് കത്തിക്കാനോ? ഇതിനായിരുന്നെങ്കിൽ അവളെ രാവണന് തന്നെ കൊടുക്കാമായിരുന്നില്ലേ? സ്വയാധികാരം ഉപയോഗിച്ച് രാവണന്റെ കൂടെ ജീവിക്കണോ അതോ അയാളുടെ കൈകൊണ്ട് ചാവണോ എന്ന് തീരുമാനിക്കാൻ അവളെ വെറുതെ വിടാമായിരുന്നില്ലേ? 7 ദിവസം രാവെന്നില്ല, പകലെന്നില്ല, മുഹൂർത്തമോ ക്ഷണമോ നേരം പോലും വിരാമമില്ലാതെ 70,000 രക്ഷവാനര ഗൃദ്ര രാക്ഷസവംശക്കാരി കൂട്ടക്കൊല ചെയ്തത് എന്തിനായിരുന്നു? പീത. അവൾ പെറ്റ തായ്, പെറ്റ കുലം, പെറ്റ ഊര്. ഊര് കാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനും നീയും പിന്നെ എന്തിന്? അംഗദൻ യുദ്ധം ചെയ്തതും മുറിവേറ്റതും മനസ്സ് കഴിച്ചതും എന്തിന്? ഒരു പല്ലക്കിൽ അവൾ കൊണ്ടുവരപ്പെട്ടു. രാവണൻ തൊട്ടവളെ കാണാൻ ആളുകൾ ഉന്തും തള്ളുമായി. വിഭീഷണന്റെ രാക്ഷസന്മാർ അവരോട് കയർത്തു. ഉന്തിയും തള്ളിയും അവരെ ഒതുക്കി. ചിലർ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി. രാമൻ അസ്വസ്ഥനായി. ഏ വിഭീഷണൻ, നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ ഉപദ്രവിക്കുന്നത്? അയാൾ ചോദിച്ചു. അവർ ഇപ്പോൾ എന്റെ ജനമാണ്, എന്റെ സ്വന്തം ജനം. അവർ എന്നെ പറ്റി എന്ത് വേഗം? അവരെ തടയരുത്, അതിന്റെ ആവശ്യമില്ല. സ്വന്തം ശവദ്വൃത്തി എന്ന മറയില്ലെങ്കിൽ ഒരു പെണ്ണിന് മറ്റൊന്നും മറയുണ്ടായിട്ടും കാര്യമില്ല. ജനങ്ങൾ അവളെ കണ്ടുകൊള്ളട്ടെ. അയാളുടെ മുഖം പരുഷമായിരുന്നു. ഭാവം അസംതൃപ്തമായിരുന്നു. വാക്കുകൾ നയമുണ്ടായിരുന്നില്ല. രാമന്റെ ജനം. രാമന്റെ വാക്കുകളെ ആഹ്ലാദാരവങ്ങളോട് സ്വീകരിച്ചു. പല്ലക്കിറങ്ങുന്ന സീതയെ കാണാൻ അവർ തിക്കും തിരക്കും കൂട്ടി. അവളുടെ മുഖാവരണം മാറ്റു എന്ന് ഉന്മത്തരായി ചിലർ വിളിച്ചു പറഞ്ഞു. മുന്നിൽ നിൽക്കുന്നവരെ പിടിച്ചു തള്ളിയും തലയ്ക്കുമീതെ ഏന്തി നോക്കിയും വൃത്തിയില്ലാത്ത ആംഗ്യങ്ങൾ കാട്ടിയും വഷളുകൾ വിളിച്ചു പറഞ്ഞും അവർ സന്തോഷിച്ചു. രാമന്റെ സുഹൃത്തുക്കൾ അമ്പരന്നു. വിഭീഷണനും സുഗ്രീവനും മാരുതിയമ്മാവനും ലക്ഷ്മണനും അവിചാരിതമായി ഈ സംഭവങ്ങളിൽ വളരെ ഏറെ അസ്വസ്ഥരായിരുന്നു. പല്ലക്കിറങ്ങുന്നത് ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടു. ഒരു വാടിയ പൂവ് ഞെട്ടിച്ചു വീഴുകയാണ് എന്ന് തോന്നി. ആൾക്കൂട്ടത്തിന്റെ ആർപ്പുവിളികളിൽ അവളുടെ രോഗാതുരമായ ശരീരം വിറപൂണ്ടു. വിപരീതാർത്ഥത്തിലുള്ള വാഴ്ത്തലകൾക്കും ചിരികൾക്കും നടുവിൽ വിലർത്ത് അവൾ നിന്നു. കുറ്റകൃത്യങ്ങളിൽ കൈയോടെ പിടിക്കപ്പെട്ടവളെന്ന പോലെ ഉടൽ നടുങ്ങി അവൾ നിന്ന നിലയോളം അപമാനമുള്ളതായി ഈ ലോകത്തിൽ യാതൊന്നും സംഭവിക്കാനല്ലെന്ന് എനിക്ക് തോന്നി. ആകാശമേഘങ്ങൾ മുഴുവനുമോ കടൽ തീരകളൊന്നുകയോ അവൾ വന്ന് അവൾക്ക് ആവരണമായെങ്കിൽ അവളുടെ ഏകാഗ്രത ഭയങ്കരമായിരുന്നു. ചുറ്റും അപരിചിതരുടെ സമുദ്രം ഇരമ്പുന്നു. അവളുടെ വാക്കും വിയർപ്പും അവളെ തൊടുന്നു. എന്തുകൊണ്ട് എന്ന അമ്പരപ്പ് മുഴുകളിൽ നിറച്ച് അവൾ രാമനെ തേടുന്നു. വിഭീഷണന്റെ പിന്നാലെ വിളറി വിശ്വേഷമായി നീങ്ങുന്ന ഈ ശുഷ്ക രൂപമാണ് സീത. ഇടിമില്ലിന്റെ സങ്കല്പം എനിക്ക് തന്നവരെ, ഇതൊരു വാഴിയ വള്ളിച്ചെടി, വരണ്ട നീരൊഴുക്ക്, വെള്ളമില്ലാ വയൽ. തൊട്ടടുത്ത് കൂടി കടന്നു പോകുമ്പോൾ നെലിഞ്ഞ് എല്ലും തോരുമായ അവളുടെ വിരലുകൾ ഞാൻ കണ്ടു. ഗോരരാവുകൾക്ക് ഭയം കൊടുക്കാൻ ഉണർന്നിരുന്ന് വിളക്കിലെ തിരി നീട്ടി നീട്ടി കരിപുരണ്ട് അസ്വസ്ഥമായ വിരലുകൾ. എന്റെ ജീവനെ, അവളുടെ കണ്ണുകൾ രാമനെ തൊത്തു. കണ്ണീർ പെയ്തിറങ്ങി. കുറ്റവിചാരണയുണ്ടാകും. വിഭീഷണന്റെ മന്ത്രിമാരിലൊരാളായ ഒരു രാക്ഷസ യുവാവ് എന്റെ ചെവിയിൽ മന്ത്രിച്ചു. കുറ്റവിചാരണയോ? എന്തിന്? അപ്പോഴേക്കും ഉന്തിലും തള്ളിലും പെട്ട് അയാൾ അകലെയായി. കാറ്റും കടലും എന്റെ ഹൃദയവും രാമന്റെ വ്യസനങ്ങളോർത്ത് അവളെ തഴുകി വന്നെന്ന് തലോടുക കാറ്റേ. എന്നാൽ കാണെ കാണെ ഇരുട്ടടിഞ്ഞുകൂടി. പഴുതടച്ച ഗുഹ പോലെ രാമന്റെ മുഖം അപ്പാർത്തമായി. അതിനനുസരിച്ച് വളരുന്ന ഭയസംഭ്രങ്ങളോടെ അവൾ വിറയാർന്ന് കൈകൂപ്പി. മൈഥിലി, രാമന്റെ വാക്കുകൾ നിസ്സംഗം. കെട്ടുപാടുകളോ കടമകളോ പ്രണയമോ സ്നേഹമോ വാത്സല്യമോ അലട്ടാത്തത്, ഓർമ്മകൾ ഇല്ലാത്തത്. മൈഥിലി, രാവൺ നിന്നെ അപഹരിച്ചത് ദൈവം വരുത്തി വെച്ച് വിനയാകാം. അതുമൂലം ധർമ്മിഷ്ടമുള്ളവനായ എനിക്ക് ദുഷ്പേരുണ്ടായി. പ്രഖ്യാപിതമായ എന്റെ വംശത്തിനും കളങ്കിതമുണ്ടായി. അത് മാറ്റിയെടുക്കാൻ ഞാൻ ചെയ്യേണ്ടതെന്തോ അത് ചെയ്തു കഴിഞ്ഞു. ദൈവം വരുത്തിവെച്ച വിനയെ ഞാൻ പൗരുഷം കൊണ്ട് തിരുത്തി. എന്റെ പൗരുഷം തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്തത്, അല്ലാതെ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയല്ല. അത് സാധ്യവുമല്ല. പഴയ സീതയല്ല, ചാരിത്ര സംശയം ബാധിച്ച് എന്റെ മുന്നിൽ നിൽക്കുന്ന നീ. രാവണന്റെ ദുഷിച്ച നോക്കും വാക്കും സ്പർശനവും നെയ്യിലേറ്റവളാണ് നീ. നിന്നെ ഞാനെങ്ങനെ തിരിച്ചെടുക്കും? നീ എന്റെ മുൻപിൽ നിൽക്കുന്നത് പോലും എനിക്കിപ്പോൾ അസഹ്യമാണ്. നേത്രരോഗി വിളക്കിനെ എന്ന പോലെ നിന്റെ ദർശനം ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരമ്പിക്കൊണ്ടിരുന്ന ജനസമുദ്രം പെട്ടെന്ന് നിശ്ചലരായി. കാറ്റും വീശാതെയായി. മാരുതി അമ്മാവൻ ഇതിലേറെ പരിഭ്രാന്തനാവുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. സുഗ്രീവനും വിഭീഷണനും അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നതും രാക്ഷസ സ്ത്രീകൾ കഷ്ടം വിസ്മരിക്കുന്നതും കണ്ടു. ഇടുത്തി വീണ് കത്തുന്ന പച്ചമരം പോലെ കരിഞ്ഞ മുഖവുമായി ലക്ഷ്മണൻ നിൽക്കുന്നു. രാമൻ അക്ഷോഭിനും എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചവനും ആയിരുന്നു. പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുന്നത് പോലെ അനുതാപലേശമില്ലാതെ അയാൾ തുടർന്നു. ഇത്രയേറെ സുന്ദരിയായ ഒരുവളെ തന്റെ അധീനതയിൽ കിട്ടിയിട്ട് രാവൺ വെറുതെ ഇരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കണമോ? പിന്നെയും എനിക്ക് അവളോട് അഭിനിവേശം തോന്നുമെന്ന് കരുതിയോ? മൈഥിലി, നല്ലപോലെ ആലോചിച്ചുറപ്പിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത്. യുദ്ധം ചെയ്തത് ഞാൻ വീണ്ടെടുത്തത് എന്റെ രസസ്നെയാണ്. അതോടൊപ്പം നീയും വീണ്ടെടുക്കപ്പെട്ടുവെന്ന് മാത്രം. എനിക്കും നിനക്കും തമ്മിൽ ഇനിയൊന്നുമില്ല. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. ആരോടൊപ്പം വേണമെങ്കിലും കഴിയാം. ലക്ഷ്മണന്റെ കൂടെയോ ഭരതന്റെ കൂടെയോ കഴിയാം. അതല്ലെങ്കിൽ മാന്യ സുഹൃത്ത് സുഗ്രീവന്റെ കൂടെ താമസിക്കാം. അതല്ല ഇവിടെ ലങ്കയിൽ കഴിയാനാണ് താല്പര്യമെങ്കിൽ വിഭീഷണനോടൊപ്പം കഴിയാം. ഏതാണോ സൗഖ്യം അത് തിരഞ്ഞെടുക്കുക. ശത്രുവിന്റെ നെറ്റി തുളച്ചുകൊണ്ട് അമ്പെയ്ത് കൊള്ളിക്കുന്ന അതേ പ്രാവീണ്യത്തോടെ വാക്കിന്റെ കൂരം പെയ്ത് രാമൻ അവളെ വീഴ്ത്തുന്നത് ജനം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. അവർക്കവളോട് സഹതാപമുണ്ടെന്ന് അവരുടെ വിഷാദം തെളിയിച്ചു. അവർക്കവളെ സഹായിക്കാനാവില്ലെന്ന് അവരുടെ മൗനവും. ഈ നിമിഷം അയാളുടെ മേൽ ചാടി വീഴണമെന്നും കഴുത്തു ഞെരിച്ച് അയാളെ കൊല്ലണമെന്നും പലവട്ടം എനിക്ക് തോന്നി. എന്നാൽ വാലിപുത്രന്റെ ഉള്ളിലും ഒരു നികൃഷ്ടൻ തലപൊക്കി നിന്നു. ഇത് അന്യന്റെ ഉത്സവം, നടക്കട്ടെ. ഞാൻ വെറും കാണിയാണ്. വിനോദം ഏറുകയാണെങ്കിൽ ആർപ്പു വിളിക്കാൻ കാതു നിൽക്കുകയാണ്. അവളോ? അവൾ ശോകസമുദ്രം നീന്തിക്കയറി അഗ്നി കൊണ്ട് മീഴുതുടച്ച് രാമനെ നോക്കി. വീര, സാധാരണക്കാരനായ ഒരുവൻ സാധാരണക്കാരിയായ ഒരുവളോട് പറയാനിടയുള്ള കാര്യങ്ങളാണ് താങ്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. താങ്കൾ എന്റെ ശരീരത്തെ പരാമർശിച്ചുകൊണ്ട് എന്നെ വധിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ ശരീരം മാത്രമല്ല എന്ന കാര്യം പരിഗണിച്ചതേയില്ല. ശരീരം അശക്തമായ അത് അജ്ഞാധീനപ്പെട്ടിരിക്കാം. അതെന്റെ കുറ്റമല്ല. ആർക്കും സ്പർശിക്കാനോ ദുഷിപ്പിക്കാനോ ആകാത്ത എന്റെ മനസ്സ് മാത്രമാണ് എന്റെ അധീനത്തിലുള്ളത്. നോക്കിനാലോ വാക്കിനാലോ പ്രവർത്തിയാലോ അത് അന്യാധീനപ്പെട്ടിട്ടില്ല. എന്നാൽ എന്റെ കുലത്തെയും അതിന്റെ ധർമ്മത്തെയും താങ്കൾ പരിഗണിച്ചില്ല. ജനക കർഷകന് ഉഴവുചാലിൽ നിന്ന് എന്നെ കിട്ടി. അതിനാലാണ് ഞാൻ സീതയായത്. മണ്ണും വെള്ളവും വിത്തും വിയർപ്പുമാണ് എന്റെ കുലചിഹ്നങ്ങൾ. താങ്കളുടെ കുലത്തെയും പൗരുഷത്തെയും യുദ്ധം കൂടാതെ തന്നെ അറിഞ്ഞ് ആദരിക്കുന്നവളാണ് ഞാൻ. ഇപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അന്ന് മാരുതിയോട് പറഞ്ഞയച്ചിരുന്നുവെങ്കിൽ അന്നേ താങ്കൾ എന്നെ ഉപേക്ഷിച്ചതായി ഞാൻ മനസ്സിലാക്കിയേനെ. ഒരേ ഒരാളുടെ പൗരുഷം തെളിയിക്കാൻ വേണ്ടി അനേകായിരങ്ങളെ അപായപ്പെടുത്തിയ ഈ യുദ്ധവും ഒഴിവാക്കാമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ എന്റെ കൈ പിടിച്ചവനാണ് താങ്കൾ. കളിക്കൂട്ടുകാരനായും രക്ഷകനായും പ്രണയിയായും ഞാൻ താങ്കളെ അറിഞ്ഞു. എന്റെ പ്രേമവും ഭക്തിയും അചഞ്ചലമായിരുന്നു എന്ന് താങ്കൾക്കറിയാം. പക്ഷെ അത് ഓർത്തതേയില്ല. എന്റെ ഉടലിനെ അറിഞ്ഞതുപോലെ എന്റെ മനസ്സിനെ അറിഞ്ഞില്ല. അവരുടെ തൊണ്ടയിലേറിയിരിക്കണം, മിഴി മങ്ങിയിരിക്കണം, വാക്കുകൾ തടയപ്പെട്ടിരിക്കണം. അവളെ കേൾക്കുന്തോറും ഇരുളുന്ന രാമന്റെ മുഖത്ത് നോക്കാൻ അവൾ അശക്തിയായി തീർന്നിരിക്കണം. നെറുക പിളർന്ന് വാനരം പോലെ നീച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് അവൾ പറഞ്ഞു, അനുജ, ജനമധ്യത്തിൽ വെച്ച് ഇത്തരത്തിൽ അപമാനിതയായതിനു ശേഷം ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കായി ഒരു ചിതയൊരുക്കുക. എന്റെ ദുഃഖങ്ങൾക്ക് അത് മാത്രമാണ് പരിഹാരം. ഞാൻ എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അഗ്നിയുടെ മടുത്തട്ട് വിശാലമാണ്, അവിടെ എനിക്കിടമുണ്ടാകും. ജനഹൃദയങ്ങൾ മുറുകി വലിഞ്ഞു. അനുസരണം മാത്രം ശീലമാക്കിയവനാണ് ലക്ഷ്മണൻ. അവന്റെ അനുസരകേടിനു വേണ്ടി ഒരേ ശ്വാസത്തെ അവർ വീർപ്പുമുട്ടുനിന്നു. തന്റെ ഉള്ളിലെ അമർഷവും വേദനയും മറച്ചു പിടിക്കാൻ ലക്ഷ്മണൻ അശക്തനായി. കത്തുന്ന കണ്ണുകളോടെ അവൻ രാമനെ നോക്കി, ഈ ദൗത്യവും എന്നെ ഏൽപ്പിക്കുമോ? ചിത കൂട്ടുക. ആംഗ്യ ഭാഷയിൽ രാമൻ സഹോദരനോട് കൽപ്പിച്ചു. രാക്ഷസ സ്ത്രീകളാണ് ആദ്യം മുറവിളി കൂട്ടിയത്. ഇതിവിടെ പറ്റില്ല, ലങ്കയിൽ പറ്റില്ല, അവർ വിളിച്ചു പറഞ്ഞു. ഏറ്റവും അശുദ്ധമായ സങ്കല്പമാണിത്. മൃഗങ്ങൾ പോലും ലംഘിച്ചു പോകും. നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരുന്ന് കത്തിക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യൂ. ഇവിടെ വേണ്ട. അവർ ബഹളം വെച്ചു. ഒരു ഭ്രാന്തനെ പോലെ രാവണൻ അവളെ അപഹരിച്ചു. നിങ്ങൾ തന്നെയാണ് അതിന് കാരണം. നിങ്ങൾ രണ്ട് സഹോദരന്മാരുടെ മനോഭാവം ഇപ്പോൾ ഞങ്ങൾക്ക് പിടികിട്ടി. ഇവളോട് ഇങ്ങനെയാണെങ്കിൽ ശൂർപ്പണവയോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയിരിക്കും? ലങ്കയിൽ കൊണ്ടുവന്ന സ്ത്രീയോട് രാവണൻ ഒരു അനീതിയും കാട്ടിയിട്ടില്ല. അയാൾ അവളെ പ്രലോഭിപ്പിച്ചു നോക്കി, ഭയപ്പെടുത്തി നോക്കി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കി. എന്നാൽ അവളുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊട്ടില്ല. ഒന്നും രണ്ടും ദിവസമല്ല, കൊല്ലം മുഴുവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് അയാൾ യാചിച്ചു. ഈ ഭീഷണന്റെ പടയാളികൾ രാക്ഷസ സ്ത്രീകളെ ഭയപ്പെടുത്തി. രാവണന്റെ ഗുണഗണങ്ങൾ വിസ്തരിക്കാൻ നിൽക്കുന്നു. പോ പോ, ഇത് വിഭീഷണന്റെ ദേശമാണ്. ഇവിടെ രാമന്റെ ഇംഗിതമേ നടപ്പാറാവൂ. ചിതയൊരുക്കാനായി ഏറ്റവും നല്ല വിറക് കൊണ്ടുവരാൻ വിഭീഷണൻ കൽപ്പിച്ചു. എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഒരുയർന്ന തറയിൽ ലക്ഷ്മണൻ വിറകടുക്കി വെച്ചു. അയാൾ തന്നെ ആ ചിതയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. ആദ്യത്തെ പുകച്ചുരുൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ നിലവിളിച്ചുകൊണ്ട് ഓടി മറഞ്ഞ രാക്ഷസ സ്ത്രീകളുടെ കൂടെ അംഗദനം ഉണ്ടായിരുന്നു. രാത്രി, ഇത് അംഗദന്റെ രാത്രിയാണ്. ഒരു കുഞ്ഞു നക്ഷത്രം പോലും ഉദിക്കാത്ത രാത്രി. ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം പേറി വീശിയടിക്കുന്ന കാറ്റിൽ ചിലകൾ പറന്നുപോകുന്ന രാത്രി. മരിച്ചവരുടെ മഹാസമുദ്രം അതിന്റെ മൗനമുദ്രകൾ തകർത്ത് വിധി പറയുന്ന രാത്രി. ലങ്ക ദീപാലംകൃതമായിരിക്കുന്നു. തകർന്ന ഗോപുരങ്ങൾക്കും കോട്ടകൾക്കും മുകളിൽ പോലും പന്തങ്ങൾ ജ്വലിക്കുന്നുണ്ട്. വിഭീഷണൻ പുതിയ അധികാര ലബ്ധിയിൽ വളരെ സന്തുഷ്ടനാണ്. ഇതേ സന്തോഷം തന്നെയാണ് വാലിയെ കൊന്നന്ന് സുഗ്രീവനും ഉണ്ടായിരുന്നത്. രണ്ടും ഉണ്ടാക്കി കൊടുത്ത രാമനാണ്. രണ്ടും ഉണ്ടാക്കി കൊടുത്തത് ഭ്രാതൃഹത്യയിലൂടെയാണ്. രാമനോ? രാമൻ നിസ്സംഗനായിരിക്കുന്നു. സോദരഹ്യതയിലും സ്ത്രീഹത്യയിലും ഒരുപോലെ നിസ്സംഗത. നുണ, സീത വെന്തുവെണ്ണീറായ മണ്ണിൽ നിന്നുകൊണ്ട് അയാൾക്ക് ഇങ്ങനെ നിസ്സംഗനാവാൻ കഴിയും? ഉള്ളാലെ ആമോദിക്കുകയാവും അയാൾ. ഓർക്കും തോറും അംഗദന്റെ രക്തം തിളച്ചു. വാൾപിടി മുറുകി. കുരിരുട്ടിലേക്ക് ചുണ്ടുകൂർപ്പിച്ച് ഒരു കുറുനരിയെ പോലെ അവൻ ഓരിയിട്ടു. യുദ്ധഭൂമിയിൽ നിന്ന് അശുഭകരമായ നീണ്ട ഓരിയിടലുകൾ അതിന് തുടർച്ചയായി. ഇരുട്ടിൽ അനേകം കുറുനരികളുടെ കണ്ണുകളിൽ പച്ചക്കനലുകൾ പോലെ തിളങ്ങി. ശിരസ് തെറിച്ചു പോയ ഒരു കരിങ്കൽ ശില്പത്തിന്റെ കൂറ്റൻ തുടങ്ങി അംഗദൻ അവന്റെ വാൾ മൂർച്ച കൂട്ടി. ഈ വിളക്കുകൾ അങ്ങനെയും മധുരോത്സവങ്ങൾ നിൽക്കും. ലഹരി തല്ലിക്കിടത്തിയ ആത്മാക്കളോടെ ശരീരങ്ങൾ അങ്ങിന് ചിതറി വീണു കിടക്കും. അപ്പോൾ അംഗദന്റെ രാത്രി ആരംഭിക്കും. അവൻ കാത്തിരുന്നു. രാത്രി വളർന്നു. പന്തങ്ങൾ ഓരോന്നായി കെട്ടു തുടങ്ങി. വിഭീഷണന്റെ കൊട്ടാരത്തിലെ പാട്ടും കൂത്തും നിലച്ചു. കാറ്റിന് തണുപ്പേറി. തകർന്ന തൂണുകളുടെയും ശില്പങ്ങളുടെയും ചുവരുകളുടെയും മറപറ്റി അംഗദൻ താഴേക്കിറങ്ങി. കിഷ്കിന്ധത്തിലെ ഏറ്റവും നല്ല മായാചാരക്കാരനെ പോലെ നെഴലുകളെയെല്ലാം ചുരുട്ടിക്കൂട്ടി അവൻ കയ്യിൽ പിടിച്ചു. കടന്നുപോകുന്ന വഴികളിൽ കണ്ണഞ്ചിക്കുന്ന വെളിച്ചത്തെ അവനെ ഇല്ലാതാക്കി, വെളിച്ചം മാത്രമാക്കി. വെളിച്ചം അവനെ ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന് മൂഢരായ കാവൽക്കാർ തിരിച്ചറിഞ്ഞതേയില്ല. സത്യത്തിൽ ലങ്കയിൽ നിന്ന് ഉണർന്നിരിക്കുന്ന കാവൽക്കാരില്ല. വിഭീഷണ ശത്രുഭയമില്ലാതെ രാത്രിയാണ് ഇതെന്ന് അയാൾ മൂഢസ്വപ്നം കണ്ടിരിക്കാം. അംഗത്തിന് പേടിയില്ല, ഉത്കണ്ഠകളില്ല. ഓരോ അടിവെപ്പും നിശ്ചയിച്ചുറപ്പിച്ചതാണ് അവന്റെ കണ്ണുകൾ. ഇരുട്ടിൽ ഊരുകാവലുകളിലൂടെ കണ്ണുകൾ എന്ന പോലെ തുറച്ചൊന്ന് നിൽക്കുകയാണ്. വെട്ടിയിട്ട വാഴത്തടികൾ പോലെ തലങ്ങും വീണങ്ങും വീണുറങ്ങുന്ന രാക്ഷസന്മാർക്കിടയിലൂടെ അംഗതൻ നടന്നു. പാട്ടും കൂത്തും കഴിഞ്ഞ നടശാലയിൽ ഇപ്പോഴും മങ്ങിക്കത്തുന്നുണ്ട് വിളക്കുകൾ. അനേകം കയറ്റങ്ങളും ഇറക്കങ്ങളും കഴിഞ്ഞ് മനോഹരമായ ശില്പത്തൂണുകൾ ഓരോന്നിലും രത്നം പതിച്ച ചെടാവിളക്കുകൾ കത്തുന്ന ഒരിടനാഴി. അതിനിരുപുറവുമായി എണ്ണമറ്റ ഉറക്കറകൾ. ഏത് അറയിൽ ആർ ഉറങ്ങുന്നുവെന്ന് അറിയുക ദുഷ്കരം. എവിടെ അമ്പും വില്ലുമേന്തിയ കാലനെ പോലെ ലക്ഷ്മണൻ കാവൽ നിൽക്കുന്ന അറ. അതിനുള്ളിൽ അലങ്കരിച്ച മെത്തമേൽ ഒരാൾ സുഖനിദ്രയിൽ ആണ്ടു കിടക്കുന്നുണ്ടാകും. പുല്ലുമൂടിയ കിണറെന്ന പോലെ ഉള്ളിൽ വഞ്ചന ഒളിപ്പിച്ച് നടക്കുന്ന ഒരാൾ. അങ്ങനെ ഒരറ ഉണ്ടായിരുന്നില്ല. പകരം മാരുതിയമ്മാവൻ കാവലിരിക്കുന്ന ഒരറ അംഗതൻ കണ്ടു. ചുവരും ചാരി കണ്ണടച്ചിരിക്കുകയാണ് മാരുതിയമ്മാവൻ. ഉറങ്ങുകയാവാം. വാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് മങ്ങിക്കത്തുന്നൊരു മൺവിളക്ക് മാത്രം. അലങ്കരിച്ച മെത്തയോ മറ്റലങ്കാരങ്ങളോ ഉണ്ടായിരുന്നില്ല. നിലത്ത് വിരിച്ച പുൽപ്പായിൽ കോദണ്ഡമെന്ന വില്ല് ദേഹത്തോട് ചേർത്ത് വെച്ച് ചെരിഞ്ഞിറങ്ങി കിടക്കുന്ന രാമനെ അംഗതൻ കണ്ടു. ഇല്ല, കിഷ്കിന്നം ഇയാൾക്ക് കപ്പം കൊടുക്കില്ല. ഊരുകാവലുകളെ, അമ്മമാരെ, കിഷ്കിന്നത്തിന്റെ കഴുത്ത് മുഴുവൻ കൈകളിലേക്ക് ആവാഹിച്ച് അംഗതൻ വാൾ വലിച്ചുയർത്തി. കുഞ്ഞ് ദുഃഖം പോലെ ഭാരമേറിയ ഒരു ശബ്ദം. മഞ്ഞുപോലെ തണുത്ത ഒരു കരം. നടുക്കത്തോടെ അംഗതൻ തിരിഞ്ഞു നോക്കി. മഴയായി പെയ്യുകയാണൊരുവൾ, കാറ്റായി വീശുകയാണൊരുവൾ. അംഗതൻ പ്രജ്ഞയേറ്റ് അവളെ നോക്കി നിന്നു. നീ ഏതാണ് കുഞ്ഞെ? സീത ചോദിച്ചു. താഴ്വരയിൽ വിതച്ച വിത്തുകളെല്ലാം ഒന്നിച്ച് മുടകുത്തി. ഈരില വിരിഞ്ഞു. ചെറുകാറ്റ് വീശി. വെള്ളിരേഖകൾ പോലെ നീർച്ചാലുകൾ ഒഴുകി. സീത മൺവിളക്കുയർത്തി അവന്റെ മുഖത്തിനു നേരെ പിടിച്ചു. നിറഞ്ഞ കണ്ണുകളും വിതുമുന്ന ചുണ്ടുകളുമുള്ള ഒരുക്കവുമായ കാരൻ. വാലിയുടെ മകൻ. ഒരാന്തലോടെ സീത ചോദിച്ചു. വിളക്ക് കെട്ടുപോയി. എന്നിട്ടും അവന്റെ കയ്യിലുള്ള വാളിന്റെ ക്രൂരമായ തിളക്കം അവൾ കണ്ടു. കുഞ്ഞെ, യാചനയോടെ അവൾ കഴിഞ്ഞീട്ടി. ഇരുട്ടിലും കരുപുരണ്ട ആ വേലുകൾ വിറയ്ക്കുന്നത് അംഗതൻ കണ്ടു. സീത പറഞ്ഞു. അംഗത, രാമൻ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നവനെ കൊല്ലുന്നത് പാതകമാണ്. നിന്നോട് ചെയ്ത പാപത്തിന് പരിഹാരമില്ലെന്ന് എനിക്കറിയാം. മതിയാവുമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളുക. ഞാൻ ഉണർന്നിരിക്കുന്നവളാണ്. ഭൂമിയുടെ നിലവിളിയും ചിലപ്പോൾ കരുണയേറ്റതാകാം. അമ്മയുടെ ഉദരവും ചിലപ്പോൾ കൈപ്പേറിയതാവാം. കയ്യിലെടുത്ത ഇരുമ്പ് ഉപയോഗശൂന്യമാകുന്നു. അംഗതൻ വാൾ വലിച്ചെറിഞ്ഞു. ഇരുട്ടിൽ അവൻ നടന്നു മറഞ്ഞു.